നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
സ്വന്തമായൊരു കാർ എന്നത് നമ്മളിൽ പലരുടെയും വലിയൊരു സ്വപ്നമാണ്. സാമ്പത്തിക പരിമിതികൾ കൊണ്ടോ അല്ലെങ്കിൽ കൈതെളിയാൻ വേണ്ടിയോ നമ്മളിൽ പലരും ആശ്രയിക്കുന്നത് സെക്കൻഡ് ഹാൻഡ് കാറുകളെയാണ്. സെക്കൻഡ് ഹാൻഡ് കാർ വിപണിയിലെ ലാഭനഷ്ടങ്ങളെക്കുറിച്ചും വാഹനം തെരഞ്ഞെടുക്കുമ്പോൾ പാലിക്കേണ്ട ജാഗ്രതയെക്കുറിച്ചുമൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഓട്ടോമൊബൈൽ രംഗത്ത് 15 വർഷത്തെ നീണ്ട പ്രവൃത്തി പരിചയമുള്ള ക്വീൻസ്ലൻഡിലെ ടൌൺസ്വില്ലയിൽ മൈക്കാണി ടൊയോട്ടയിൽ ബിസിനസ് മാനേജറായ ജിജോ മാത്യു നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാഗതം ജിജോ SBS മലയാളത്തിലേക്ക്. പൊതുവെ ഡീലർഷിപ്പ് വഴിയും മാർക്കറ്റ് പ്ലേസ് വഴിയുമാണ് ആളുകളിൽ അധികവും വാഹനങ്ങൾ വാങ്ങുന്നത്. ജിജോയുടെ അഭിപ്രായത്തിൽ ഇതിൽ ഏതാണ് നല്ലത്?
ബേസിക്കലി ഈ ഏത് ഏത് സ്ഥലത്തു നിന്ന് മേടിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ മെയിൻ കാറ്റഗറി. ഇപ്പം ചിലര് ഡീലർഷിപ്പിൽ ഡയറക്റ്റ് വരുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ മാർക്കറ്റ് പ്ലേസിൽ നോക്കുന്ന ആൾക്കാരുണ്ട്. എന്റെ ഒരു അഡ്വാൻറ്റേജ് എന്നാ ചോദിച്ചാല് ഡീലർഷിപ്പ്, ഇപ്പൊ ഞാൻ ഡീലർഷിപ്പിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല ലീഗൽ പ്രൊട്ടക്ഷൻ ഒരു കസ്റ്റമറിന് എപ്പോഴും ഉറപ്പ് വരുത്താൻ പറ്റും ഡീലർഷിപ്പ് വഴി മേടിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലുള്ള ഒരു വാറന്റിയുടെ പേരാണ് സ്റ്റാറ്റട്ടറി വാറന്റി എന്ന് പറയുന്നത്. അത് ഓരോ സ്റ്റേറ്റിനും വ്യത്യാസങ്ങളുണ്ട്. ഞാൻ ഇവിടെ ക്യൂൻസ്ലാൻഡ്, നോർത്ത് ക്യൂൻസ്ലാൻഡ് ടൗൺസിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം നോർത്ത് ക്യൂൻസ്ലാൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഒരു വണ്ടി ഒരു ഡീലറിൻ്റെ നിന്ന് മേടിക്കുന്നുണ്ട്, അവര് അത് സ്റ്റാറ്റട്ടറി വാറന്റി എന്ന് പറഞ്ഞൊരു വാറന്റി അത് അപ്ലൈ ചെയ്യണം. സെക്രട്ടറി വാറന്റി, പിന്നെ പ്രൊഫഷണൽ ഇൻസ്പെക്ഷൻ. കസ്റ്റമേഴ്സിന് എപ്പോഴും ഒരു ട്രേഡിംഗ് പറഞ്ഞൊരു ഓപ്ഷൻസ് എപ്പോഴും ഡീലർഷിപ്പിൽ കൂടെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഒബിയസ്ലി പ്രൊഫഷണൽ സെയിൽസ് പീപ്പിൾസ് ആയിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്. വാഹനത്തെ കുറിച്ചുള്ള അറിവും കാര്യങ്ങളും എപ്പോഴും ഡീലർഷിപ്പ് വഴി മേടിക്കുന്നുണ്ട്, അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എപ്പോഴും ഉണ്ട്. പിന്നെ വെറൈറ്റി ഓഫ് വെഹിക്കിൾ സെലക്ഷൻസ്, ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഒരു ക്വാളിറ്റിയുള്ള കാറുകളായിരിക്കും ഇപ്പം ഡീലർഷിപ്പിലൂടെ നമ്മൾ മേടിക്കുന്നത്. അതുപോലെ മാർക്കറ്റ് പ്ലേസിലൂടെ മേടിക്കുന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഓപ്ഷൻസ് ഇച്ചിരി ബെറ്റർ ആയിട്ട് വരുന്നത് അത് നെഗോഷ്യബിൾ ആണ്. പക്ഷേ എങ്കിൽ അത് ആരാണ് ഉപയോഗിച്ചത്, എങ്ങനെയാണ് ഉപയോഗിച്ചത്, എന്താണ് അവര് എന്തിനു വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തത്. മാർക്കറ്റ് പ്ലേസിൽ മേടിക്കുമ്പോൾ നമ്മൾ ആ മേടിക്കുന്ന വ്യക്തിയെ ഒരു വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്കത് മേടിക്കാൻ പറ്റത്തുള്ളൂ.
ഓക്കെ, അപ്പോൾ ഡീലറുടെ അടുത്ത് നിന്നാണ് കാർ വാങ്ങുന്നതെങ്കിൽ കുറച്ചുകൂടി കാറിന്റെ ഹിസ്റ്ററി അറിയാനാകും അല്ലേ?
നമ്മള് ഡീലറിന്റെ കയ്യിൽ നിന്ന് വാഹനം മേടിക്കുന്നുണ്ടേ അവർക്ക് പ്രൊഫഷണൽ ആയിട്ട് നിന്നേ പറ്റത്തുള്ളൂ. ഓസ്ട്രേലിയയുടെ വാറന്റി എന്ന് പറഞ്ഞത് പ്രോഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവർക്ക് ഇപ്പം ഫെയർ ട്രേഡ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ കസ്റ്റമേഴ്സ് എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് പോകുമോ എന്നുള്ള പേടി എപ്പോഴും ഡീലർഷിപ്പുകൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ എപ്പോഴും അവർക്ക് ഒരു സ്റ്റാൻഡേർഡ്സ് അവർ കീപ്പ് ചെയ്തിട്ട് ഡീലർഷിപ്പില് വാഹനങ്ങൾ വിൽക്കത്തുള്ളൂ.
തീർച്ചയായും. ആദ്യമായിട്ടൊരു യൂസ്ഡ് കാർ വാങ്ങുന്ന ആള് എന്തൊക്കെ ശ്രദ്ധിക്കണം?
ബയറിനെ സംബന്ധിച്ചോളം മെയിൻ ആയിട്ട് വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി, പാനൽസ്, വണ്ടി ഒരു യൂസ്ഡ് കാറിന്റെ പ്രിക്കോഷൻസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതോ
അതെ,
പ്രിക്കോഷൻസിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ നമ്മളൊരു വാഹനം മേടിക്കുന്നുണ്ട്. ഇപ്പൊ ഡീലർഷിപ്പ് ആകുമ്പോൾ അവരൊരു 80-90% വണ്ടി മാക്സിമം പെർഫെക്റ്റ് ആയിട്ടേ അവർ വണ്ടി വിൽക്കത്തുള്ളൂ. ഇപ്പൊ നമ്മള് ഇപ്പം സർവീസ് ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് പാനൽ വർക്ക്സ് എന്തെങ്കിലും ഡാമേജസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പം പ്രൈവറ്റ് ബയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വാഹനം ആരുടെ പേരിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തേക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഒരു വണ്ടി മേടിക്കാൻ ചെല്ലുന്നുണ്ടേ അവരുടെ ലൈസൻസ് നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. ആ ലൈസൻസ് ചോദിച്ചിട്ട് അവരുടെ രജിസ്ട്രേഷൻ മേടിക്കുന്ന വ്യക്തിയുടെ പേരിലാണോ രജിസ്ട്രേഷൻ എന്ന് ഉറപ്പ് വരുത്തണം. അപ്പൊ അത് കമ്പാരിസൺ ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നുണ്ടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ വെഹിക്കിളിന്റെ കണ്ടീഷൻ, എഞ്ചിൻ, ഇപ്പം നമ്മൾ മേടിക്കാൻ ചെല്ലുന്നുണ്ടെ ഇപ്പം അത് ഡീലർ ആണേലും പ്രൈവറ്റ് മാർക്കറ്റ് ആണേലും വണ്ടി എഞ്ചിന്റെ നോയ്സ് ഉണ്ടോ, സസ്പെൻഷൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഗിയർ ബോക്സ് ഒക്കെയാണോ, ബ്രേക്സ്, ടയേഴ്സ്, അങ്ങനെ നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും ഹൈ പ്രയോറിറ്റി.
പലപ്പോഴും ഓഡോമീറ്റർ കൃത്രിമത്വം വരുത്തുന്നതിനെ കുറിച്ച് വാർത്തകൾ കേൾക്കാറുണ്ട്. അങ്ങനെയൊന്നുണ്ടെങ്കിൽ മോട്ടോർ ഡിപ്പാർട്ട്മെന്റ് വഴി അതറിയാൻ എന്തെങ്കിലും സംവിധാനമുണ്ടോ?
ഓസ്ട്രേലിയയിൽ വളരെ അങ്ങനെ ഒരു 80% ചാൻസസ് കുറവാണത്. 20% ചാൻസസ് അത് ചെയ്യുന്നവര് കാണും അറിയത്തില്ല. ഇവിടെ ഒരു PPSR എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞാല് പേഴ്സണൽ പ്രോപ്പർട്ടി സെക്യൂരിറ്റി രജിസ്റ്റർ. അപ്പം www.ppsr.gov.au. അതിൻ്റെ അകത്ത് നമുക്ക് $2 ഉള്ളൂ ഒരു തേർഡ് കസ്റ്റമറായിട്ട് ഫസ്റ്റ് രജിസ്ട്രേഷൻ ഓപ്പറേറ്റർ അല്ല, സെക്കൻഡ് അല്ല, തേർഡ് ഒരു തേർഡ് പേഴ്സണായി നമ്മൾ ആ വണ്ടി മേടിക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ആ പി പി എസ് ആർ ചെക്കിലൂടെ നമുക്ക് അറിയാൻ പറ്റും അതിന് മുമ്പ് ഏത് കിലോമീറ്ററിനാണ് നമ്മുടെ ആ വാഹനം വിറ്റ് എന്നുള്ളത് നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. മേടിക്കുന്ന ആൾക്കാർ എപ്പോഴും ഇപ്പം പ്രൈവറ്റ് സെല്ലേഴ്സ് ആണെങ്കിലും ഇപ്പം ഡീലർഷിപ്പിനെ സംബന്ധിച്ചോളം ഡീലർഷിപ്പ് അത് പ്രൊവൈഡ് ചെയ്യാൻ നോർമലി നമ്മൾ ചോദിക്കുമ്പോൾ നമുക്കത് തരും. പ്രൈവറ്റ് ആണെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലി നമ്മളത് എടുക്കണം. അതായത് അത് ഈ പറഞ്ഞ വെബ്സൈറ്റിൽ www.ppsr.gov.au അതിന്റെ അത് ഏകദേശം $2 ഉള്ളൂ. ആ $2 നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വെഹിക്കിള് റൈറ്റ് ഓഫ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാളും ചെയ്തിട്ടുണ്ടോ മറ്റ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റും. പിന്നെ ഒരു എൻ്റെ അത് രണ്ട് ഓപ്ഷൻ ഉണ്ട്. എൻ്റെ അകത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിയുമ്പോൾ അവരിക്കുന്നത് അബൌട്ട് അപ് ടു $38 ആണെന്ന് തോന്നുന്നു, കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. അത് കൊടുത്തു കഴിയുന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഒരു ഒരു പ്രീവിയസ് ഹിസ്റ്ററി അത് അതിൻ്റെ അകത്താണ്, ഈ പ്രീവിയസ് ഹിസ്റ്ററിക്കകത്താണ് നമ്മൾ ഏത് സമയത്താണ് വണ്ടി വിറ്റതെന്നും ഏത് സമയത്താണ് നമ്മൾ എത്ര കിലോമീറ്ററാണ് വിറ്റതെന്നും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ പി പി എസ് ആർ മൂലം നമുക്ക് മനസ്സിലാക്കാം.
അപ്പോൾ നമ്മൾ ഒരു വണ്ടി എടുക്കാൻ തീരുമാനിച്ചു, ആ വണ്ടി ഇതിനു മുൻപ് ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അപകടത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്താൻ ഡീലർ ബാധ്യസ്ഥനാണോ?
ആ തീർച്ചയായിട്ടും അതും അതും ഈ പി പി എസ് ആർ ഹിസ്റ്ററിക്കകത്ത് ഡെഫിനറ്റ്ലി കാണിക്കുന്നതാണ്. അത് പി പി എസ് ആർ ഹിസ്റ്ററി വരുന്നോടനെ അതിൻ്റെ അത് കറക്റ്റ് ആയിട്ട് കാണിക്കും ഈ മുമ്പ് മറ്റ് വെഹിക്കിൾ റിട്ടേൺ ഓഫ് ആണോ അതോ റിപ്പയറബിൾ റൈറ്റ് ഓഫ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ്. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു കാര്യം. ഓസ്ട്രേലിയയിൽ വണ്ടി മേടിക്കുന്നതിന് മെയിനായിട്ട് ഈ പി പി എസ് ആർ ചെക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വണ്ടിയുടെ വിൻ നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. വിൻ നമ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ചാസി നമ്പർ വിൻ നമ്പർ അടിച്ചു കൊടുക്കുന്നുണ്ടേ നമുക്ക് മിക്കവാറും എല്ലാം ഒന്ന് രജിസ്ട്രേഷൻ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വിൻ നമ്പർ കിട്ടും. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടേ അതിൻ്റെ അകത്ത് ഹിസ്റ്ററിക്കകത്ത് കാണിക്കും ചില വെഹിക്കിൾസ് റിട്ടേൺ ഓഫ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് കാണിക്കും. റിട്ടേൺ ഓഫ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഡ്രൈവ്, അത് ഒരിക്കലും നമുക്ക് റോഡിൽ ഇറക്കാനുള്ള റൈറ്റ് ഇല്ല. നേരെ മറിച്ച് റിപ്പയറബിൾ റൈറ്റ് ഓഫ് എന്ന് പറഞ്ഞ് ഒരിതുണ്ട്. അപ്പോൾ റിപ്പയറബിൾ റൈറ്റ് ഓഫിന് വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ലീഗലി നമുക്ക് വാഹനം റോഡിൽ ഇറക്കാനുള്ള എല്ലാ ഇതും മെയിൻ അതായത് മെയിൻ ഇൻസ്പെക്ഷൻ സെന്റർ വഴി അപ്രൂവ് ചെയ്തെടുക്കുന്ന ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഉള്ള ഒരു സ്ഥാപനങ്ങളാണത്. അവരാണ് ആ വാഹനം എടുത്ത് അവർ ലീഗലി ടെസ്റ്റ് ചെയ്യും. അത് വാഹനം റോഡിൽ ഇറക്കാൻ പറ്റുമില്ലയെന്ന് അത് കഴിഞ്ഞിട്ട് അവർ അപ്രൂവ് ചെയ്യും. ആ അപ്രൂവ് ചെയ്ത വണ്ടികളുടെ പേരാണ് അല്ല വണ്ടി അതുപോലത്തെ വാഹനങ്ങൾക്ക് പറയുന്ന ഇതാണ് റിപ്പയറബിൾ റൈറ്റ് ഓഫ് എന്ന് പറയുന്നത്. അപ്പം അത് ലീഗലി നമുക്കത് വാഹനം ഓടിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. ഒരേ വണ്ടികൾ നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നുണ്ടേ ഒരു വാഹനം അതിൻ്റെ അകത്ത് റിപ്പയറബിൾ റൈറ്റ് ഓഫ് അല്ല അതിന് $5,000 ആണെങ്കിൽ ഇതിന് ചിലപ്പോൾ $1,000 കാണത്തുള്ളൂ. ആ ഒരു ഒരു എക്സാമ്പിള്
മനസ്സിലായി. ഇനി ബയ്യർക്ക് സർവീസ് ഹിസ്റ്ററി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും?
അത് ഡെഫിനറ്റ്ലി റിലൈ ഓൺ നമുക്ക് ഈ വണ്ടിയുടെ ബുക്സ് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അറ്റ് ദ മൊമെന്റ് പൊതുവെ ഓസ്ട്രേലിയ ഉള്ള ഒരു മൈക്കാനി ടൊയോട്ട എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഫസ്റ്റ് സർവീസ് നടത്തുന്നത്. ചില സമയത്ത് അവര് നമ്മൾ കോൾ സെന്ററിലൊക്കെ വിളിച്ചു കഴിയുമ്പോൾ അവരോട് പറയാം, അതായത് ഞാൻ ഇന്ന വണ്ടി ഇന്ന് മേടിക്കാൻ നോക്കുകയാണ് ആ വാഹനത്തിൻ്റെ അകത്ത് നിങ്ങളുടെ അവിടെ തന്നെയാണോ സർവീസ് ചെയ്തതില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഡീലേഴ്സ് അത് കൊടുക്കും. കാരണം അത് ശരിക്കും പ്രൈവസിയാണ്, പ്രൈവസി ആയിട്ടുള്ള കാര്യമാണ്. അവർക്ക് മറ്റു കാര്യങ്ങളൊന്നും അവർ എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. ആപ്പാടെ ആ വാഹനം അവിടെ തന്നെയാണോ സർവീസ് ചെയ്തേ ഇല്ലയോ എന്നുള്ള ഒരു ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും.
പ്രൈവസിയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതയുണ്ടോ എന്ന് കൂടി തിരിച്ചറിയാൻ ബയ്യർക്ക് സാധിക്കുമോ?
ആ തീർച്ചയായിട്ടും ഇതെല്ലാം എന്ത് ചെയ്യുന്ന ആ പി പി എസ് ആർ ചെക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതിലൂടെയാണ് അത് എൻ്റെ ചെയ്യുന്നത്. അത് പി പി എസ് ആർ ചെക്ക് എന്ന് പറഞ്ഞാൽ ഓൾ ഹിസ്റ്ററി കംപ്ലീറ്റ്ലി ആയിട്ട് അത് വരും. ഇപ്പം ക്യൂൻസ്ലാൻഡ് റൂൾ അനുസരിച്ച് ഒരു വാഹനം ഇപ്പം എന്തെങ്കിലും ഫൈനാൻസ് ഓ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ക്യൂൻസ്ലാൻഡിന്റെ അണ്ടർ അത് സമ്മതിക്കത്തില്ല. അത് ഞാൻ എൻ്റെ പേരിലൊരു വാഹനമുണ്ട് പക്ഷെ ഞാൻ എനിക്ക് ഫൈനാൻസ് ഉണ്ട് അത് എനിക്ക് അകലയുടെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫണ്ട് ക്ലിയർ ആവണം. ആ ഫണ്ട് ക്ലിയർ ആയി കഴിഞ്ഞാൽ മാത്രമേ അകലയുടെ പേരിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യാൻ അവർ സമ്മതിക്കത്തുള്ളൂ.
ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രിയം കൂടി വരികയാണ്. ഇത്തരം വാഹനങ്ങളാണ് സെക്കൻഡ് ഹാൻഡ് വാങ്ങുന്നതെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം?
ഇലക്ട്രിക് വെഹിക്കിൾസിനെ സംബന്ധിച്ചുള്ള നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ബാറ്ററിയുടെ ഹെൽത്ത് ചെക്ക് എന്നൊരു സംഭവമുണ്ട്. ഇപ്പം ടൊയോട്ടയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പം ടൊയോട്ടയുടെ വാഹനമാണ് മേടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം മറ്റു കമ്പനി ചെയ്യുമ്പോൾ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നോർമലി ടൊയോട്ടയ്ക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ടൊയോട്ട ഫേം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ടൊയോട്ടയ്ക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് നമുക്ക് ബാറ്ററിയുടെ ഹെൽത്ത് ചെക്ക് എന്ന് പറഞ്ഞ ഒരു ഒരു സെപ്പറേറ്റ് വിങ് ഉണ്ട്. അപ്പോൾ അത് അഡീഷണൽ നമ്മൾ പൈസ പേ ചെയ്യണം. അതിൻ്റെ അകത്തു നിന്ന് നമുക്കറിയാൻ പറ്റും ആ ബാറ്ററിയുടെ ഹെൽത്തിൻ്റെ കണ്ടീഷൻ എന്തൊക്കെയാണോ. നോർമലി ടൊയോട്ടയുടെ വാറണ്ടി ബാറ്ററി വാറണ്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം 10 years ആണ്. മറ്റ് വാഹനങ്ങൾക്ക് വ്യത്യാസം വരാം, പക്ഷെ ടൊയോട്ടയുടെ സംബന്ധിച്ചോളം അവർക്ക് 10 years ആണ് വാറണ്ടി.
ആ വാറണ്ടി ഇപ്പം നമ്മൾ ഏത് സമയത്ത് മേടിച്ചാലും അപ് ടു ദാറ്റ് 10 ഇയേഴ്സ് മേടിക്കുന്ന സമയം തൊട്ട് ഫസ്റ്റ് രജിസ്ട്രേഷൻ ഡേ മുതൽ 10 ഇയേഴ്സ് അതിൽ കവർ ചെയ്യും.
അവസാനമായി, ഏത് വാഹനം വാങ്ങിയാലും വാറണ്ടിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പൊതുവായ ഒരു നിർദ്ദേശം എന്താണ് ജിജോ?
ഇല്ല, ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് വാഹനം മേടിക്കുന്നതന്നെ ഈ പറഞ്ഞ പോലെ ഓസ്ട്രേലിയയിൽ, എസ്പെഷ്യലി ഓസ്ട്രേലിയ വാഹനം മേടിക്കുന്നതന്നെ ഈ എന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാവരോടും പറയാറുള്ളത് PPSR ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. അപ്പോൾ അത് 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 മേടിച്ചിട്ട് ഇപ്പോൾ ഏത് ഇപ്പം ഡീലർഷിപ്പിനോട് ഡയറക്റ്റ് ഡീലർഷിപ്പിലാണ് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ തരും. പ്രൈവറ്റ് സെയിലാണെങ്കിൽ നമ്മൾ തന്നെ പൈസ കൊടുത്ത് അത് എടുക്കുക. അതെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ വണ്ടി ഈ പറഞ്ഞ പോലെ റൈറ്റ് ഓഫ് ആണോ അല്ലയോ, എന്തെങ്കിലും ആക്സിഡന്റ് മുമ്പ് പറ്റിയിട്ടുണ്ടോ ഇല്ലയോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും. അത് മാത്രമാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം കറന്റ്ലി വെഹിക്കിൾസ് എന്ന് പറയുന്നത് എല്ലാം ഒരു മിനിമം 5 to 7 ഇയേഴ്സ് അല്ലെ 5 to 10 ഇയേഴ്സിന്റെ വാറണ്ടി വരുന്നുണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ വാഹനങ്ങൾക്കും. വാറണ്ടി കവർ ചെയ്യുന്നത് എഞ്ചിൻ ട്രാൻസ്മിഷൻ, സസ്പെൻഷന്, എയർ കണ്ടീഷൻ, ഈ സേഫ്റ്റി ഫീച്ചേഴ്സ്, ഇത് ഈ വാഹനത്തോട് കമ്പയർ ചെയ്യുന്ന എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളെല്ലാം അത് വാറണ്ടി കവർ ചെയ്യും. വാറണ്ടി കവർ ചെയ്യാത്ത കാര്യങ്ങളാണ് ഈ വെയർ ആൻഡ് ടയേഴ്സ്, ടയേഴ്സ്, വൈപ്പർ ബ്ലേഡ്സ്, ഓയിൽ ഫിൽറ്റർ, റേഡിയേറ്റർ ഹോസ്, അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. പോൾ സ്ട്രൈ, പിന്നെ ആഫ്റ്റർ സെയിൽ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ അതും കവർ ചെയ്യത്തില്ല.
പ്രിയ ശ്രോതാക്കളെ, ജിജോ മാത്യു ആണ് നമ്മളോടൊപ്പം ചേർന്നത്. ഓസ്ട്രേലിയയിൽ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പൊതുവായ നിർദ്ദേശങ്ങളാണ് ജിജോ മാത്യു നമ്മളോട് പങ്കുവച്ചത്. വ്യക്തിപരമായ സംശയങ്ങൾക്ക് മേഖലയിലുള്ള വിദഗ്ധരെ ബന്ധപ്പെടണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.